ആണ്ടുവട്ടം 13 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 37 മുതൽ 42 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്നത്, താൻ വിളിച്ച ശിഷ്യന്മാരെ ക്രിസ്തു ദൗത്യങ്ങൾ നൽകി ഉത്തരവാദിത്വപ്പെടുത്തി അയക്കുന്ന ഭാഗമാണ്. അവിടുന്ന് അവരെ പ്രതിസന്ധികൾ നേരിടാൻ സന്നദ്ധരാക്കുന്നു, എതിർപ്പുകൾ നേരിടാൻ തയ്യാറാക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് അവരോട് പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ്. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് അത് കണ്ടെത്താനാകും. ക്രിസ്തുവിൻ്റെ ദൗത്യവും അവിടുത്തെ പിൻചെല്ലലും വിജയമോ നേട്ടമോ വലിയ പ്രതിസമ്മാനങ്ങളോ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. പരാജയങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമോ സുരക്ഷിതത്വമോ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. അപ്പോൾ ക്രിസ്തുവാനുകരണത്തിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്: പ്രതിഫലേച്ഛ കൂടാതെയുള്ള ജീവിതം, ഒരു സമ്പൂർണ്ണ സമർപ്പണം, പിന്നെ പീഡനങ്ങൾ സഹിക്കാനുള്ള, ക്ഷമയോടെ സഹിക്കാനുള്ള സന്നദ്ധത എന്നിവ. റോമൻ നഗരപ്രാന്തത്തിൽ വിയാ ആഫിയ ആന്തീക്ക, റോമൻ സാമ്രാജ്യകാലത്ത് പണിതീർത്ത പുരാതനമായ കല്ലുവിരിച്ച ആ റോഡിൻ്റെ തീരത്ത് ഒരു പള്ളിയുണ്ട്. കോ വാദിസ് ഡോമിനെ എന്നാണ് ആ പള്ളിയുടെ പേര്, ദ ചേർച്ച് ഓഫ് കോ വാദിസ് ഡോമിനെ. അതിൻ്റെ പിന്നിൽ റോമാക്കാർ പറയുന്നൊരു കഥയുമുണ്ട്. കഥ ഇതാണ്: നീറോ ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനം പെരുകിയപ്പോൾ പത്രോശ്ലീഹ റോമാ നഗരം വിട്ട് ഒളിച്ചോടി പോവുകയായിരുന്നു. നഗര കവാടത്തിലെത്തിയപ്പോൾ ക്രിസ്തു ഇതാ എതിരെ വരുന്നത് കണ്ടു. പത്രോസിന് പരിഭ്രാന്തിയായി. കാരണം കർത്താവ് കുരിശും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ക്രിസ്തു എന്തെങ്കിലും തന്നോട് ചോദിക്കുന്നതിന് മുൻപേ ശ്ലീഹ ബുദ്ധിപൂർവം അങ്ങോട്ടൊരു ചോദ്യം തൊടുത്തുവിട്ടു. കോ വാദിസ് ഡോമിനെ, ലത്തീൻ ഭാഷയിലാണ്, കർത്താവേ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ക്രിസ്തു പറഞ്ഞു, പത്രോസേ, ഞാൻ റോമാനഗരത്തിലേക്കാണ് ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. നിമിഷം കൊണ്ട് പത്രോശ്ലീഹായ്ക്ക് കാര്യം പിടികിട്ടി. റോമിലേക്ക് താൻ തിരിച്ചു പോകണമെന്നും മരണം വരെ ധൈര്യപൂർവം ക്രിസ്തുവിനെ പിന്തുടരണമെന്നും അപ്പസ്തോല പ്രമുഖന് അപ്പോൾ ബോധ്യമായി. മാത്രമല്ല, ഈ യാത്രയിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും എപ്പോഴും ക്രിസ്തു തൻ്റെ ചാരത്തുണ്ടെന്നും അന്ന് ശ്ലീഹായ്ക്ക് മനസ്സിലായി. പിന്നീട് ഈ കഥ 1950 ഹെൻറി സിയങ്കേവിച്ച് എന്ന പോളിഷ് കഥാകൃത്ത് നോവലാക്കി മാറ്റി. അതുപോലെ 1951 മെൽവിൻ ലിറോയ് ടെക്നോ കളറിൽ കോ വാദിസ് സിനിമയും നിർമ്മിച്ചു. അങ്ങനെ കുരിശുമരണത്തോളം ലോകത്തെ സ്നേഹിച്ച ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെയുണ്ട്, പീഡനങ്ങളിലും കൂടെയുണ്ടെന്ന് പറയുന്നതാണ് ഈ കഥ. കുരിശുമായി നമ്മുടെ ചാരത്തണയുന്ന ക്രിസ്തു നമ്മുടെ ഭീതിയും ജീവിത പ്രശ്നങ്ങളും ഏറെ ആഴമാർന്നതും വേദനാജനകവുമായ പ്രയാസങ്ങളും സ്വയം ഏറ്റെടുക്കാൻ വരുന്ന ക്രിസ്തുവാണ്. അതിക്രമങ്ങൾക്ക് ഇരയായവരുടെ ജീവിത നിശബ്ദതയിലേക്ക് ഇതാ അവിടുന്ന് തൻ്റെ കുരിശുമായി കടന്നു ചെല്ലുന്നുണ്ട്. വിശിഷ്യ ഇനിയും കരയാനാവാത്ത ചൂഷിതരായ നിർദ്ദോഷികളിലേക്കും പ്രതിരോധശേഷിയില്ലാത്ത പാവങ്ങളിലേക്കും പ്രതിസന്ധികളിൽപ്പെട്ട് തകർന്ന കുടുംബങ്ങളിലേക്കും മക്കൾ നഷ്ടമായവരുടെ പക്കലേക്കും അല്ലെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മിഥിയായ സുഖജീവിതത്തിന് കീഴ്പ്പെട്ടു പോയവരിലേക്കും ക്രിസ്തു കുരിശുമായി കടന്നു വരുന്നുണ്ട്. അവർക്ക് അവിടുത്തോടൊപ്പം തങ്ങളുടെ ജീവിത വഴികളിലേക്ക് മടങ്ങാനായാൽ, ജീവിത ഉത്തരവാദിത്വങ്ങളിലേക്ക് തിരികെ പോകാൻ മനസ്സുണ്ടെങ്കിൽ, പത്രോശ്ലീഹായെ പോലെ ജീവിതത്തിൻ്റെ കടമകളിലേക്ക് വിശ്വസ്തതയോടെ മടങ്ങിച്ചെല്ലാം, ജീവിതങ്ങൾ നവീകരിക്കാം, വിശ്വസ്തതയോടെ വീണ്ടും നവമായി ജീവിതം ആരംഭിക്കാം. കാരണം ക്രിസ്തു നമ്മുടെ ചാരത്തുണ്ട്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സാരൂപ്യപ്പെടലാണ് ക്രിസ്തു ശിഷ്യത്വം. പീഡിപ്പിക്കപ്പെടുകയും പരിത്യക്തനാവുകയും അവസാനം ക്രൂശിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തുവിനോടുള്ള സാരൂപ്യപ്പെടലാണത്. ക്രിസ്തു ശിഷ്യത്വം ഒരു പ്രതിഫലമോ പ്രതിസമ്മാനമോ
ജീവിത സ്വാസ്ഥ്യമോ വാഗ്ദാനം ചെയ്യുന്നില്ല.
സത്യത്തിൽ സുവിശേഷ ജീവിതത്തിൻ്റെ ഭാഗധേയം പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണെന്ന് മനസ്സിലാക്കാം. സുവിശേഷവത്കരണ ജോലിയുടെ പങ്ക് അതിനാൽ പീഡനങ്ങളും പ്രയാസങ്ങളുമാണെന്ന് നമുക്കറിയാം. അതുപോലെ ക്രിസ്തുവിലുള്ള വിശ്വാസവും അവിടുത്തെ ശിഷ്യത്വവും അനുദിന ജീവിത മേഖലകളിലെപ്പോഴും അതിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നുണ്ടെന്നതും സത്യമാണ്. സുവിശേഷ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കുക വലിയ വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ. എന്നാൽ തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ ദൈവം കൈവടിയുകയില്ല. തൻ്റെ പ്രേക്ഷിതരെ, മിഷണറിമാരെ, തൻ്റെ മക്കളെ പിതാവ് സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യരോട് ആവർത്തിച്ച് പറയുന്നത്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന്. ക്രൈസ്തവർ ജ്ഞാനസ്നാനം വഴിയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയും സാരൂപ്യപ്പെടുകയും ചെയ്യുന്നത്. അതിനാൽ അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാകേണ്ടവരാണ് ക്രൈസ്തവർ, ക്രിസ്തു ശിഷ്യന്മാർ. ജ്ഞാനസ്നാനം വഴി പാപത്തിന് മരിച്ചവർ ദൈവത്തിലും ക്രിസ്തുവിലും ജീവിക്കുന്നു. അവർ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപാവരത്തിൻ്റെ നിറവിലാണ് ജീവിക്കുന്നതെന്നാണ് പൗലോസ് അപ്പസ്തോലൻ ഇന്നത്തെ രണ്ടാം വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ പീഡിപ്പിച്ച സാവൂളിനെയാണ് കർത്താവ് കുതിരപ്പുറത്തു നിന്നും തട്ടി താഴെയിട്ടത്. ആ സാവൂള് തന്നെയാണ് പിന്നീട് സഹോദരങ്ങളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്ത പൗലോസായി മാറിയത്, വചനപ്രഘോഷകനായി മാറിയത്. അതിനാൽ മനുഷ്യജീവിതത്തിൽ മാറ്റങ്ങൾ, മാനസാന്തരം സാധ്യമാണെന്നാണ് അപ്പസ്തോലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മാനസാന്തരപ്പെട്ട അപ്പസ്തോലൻ പിന്നീട് പറയുന്നത്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. അത്രത്തോളം പൗലോസ് ക്രിസ്തുവിനോട് സാരൂപ്യപ്പെട്ടവനായി മാറിയെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇന്നത്തെ സുവിശേഷം അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ക്രൈസ്തവ സമർപ്പണത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രിസ്തു പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത് എപ്പോഴാണെന്ന് അത് പറയുന്നു. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, പ്രവാചകനെ സ്വീകരിക്കുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ സ്വീകരിക്കുന്നവർക്ക് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. അതുപോലെ ഈ ചെറിയവരിലൊരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ഇക്കഴിഞ്ഞ June 13 പാദുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൽ പാപ്പ ഫ്രാൻസിസ് പാവങ്ങളുടെ ആഗോള ദിനം, ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ പുവർ, പ്രഖ്യാപിച്ചത് ശ്രദ്ധിച്ചു കാണണം. അത് ആചരിക്കപ്പെടാൻ പോകുന്നത് November 13. സ്നേഹം വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയാൽ പ്രകടമാക്കാം. ഇതാണ് ആ ദിനത്തിൽ പാപ്പ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. വീണ്ടും ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മൗലികവും ഏറെ പ്രായോഗികവുമായ തലങ്ങളിലേക്ക് സമകാലീന സഭയെയും നിങ്ങളെയും എന്നെയും ക്രൈസ്തവ മക്കളായ നമ്മെ എല്ലാവരെയും നയിക്കാനാണ് പാപ്പ ഈ ദിനാചരണം നമുക്ക് നൽകുന്നത് എന്ന വസ്തുത വ്യക്തമാണ്. അങ്ങനെ ക്രിസ്തുവിനെ മാതൃകയാക്കിയാൽ അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് പാവങ്ങളായവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹശൈലി അറിയപ്പെട്ടതാണ്, ലോകം അംഗീകരിക്കുന്നതാണ്. സുവിശേഷകൻ യോഹന്നാൻ അത് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ തൻ്റെ ജീവൻ സമർപ്പിച്ചും അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അങ്ങനെയൊരു സ്നേഹത്തോട് പ്രത്യുത്തരിക്കാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാകുമോ? ദൈവസ്നേഹം കലവറയില്ലാതെയും നിർലോഭമായും ചൊരിയപ്പെട്ടതാണെങ്കിലും അത് നമ്മളുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുകയും പാപത്തിലും പരിമിതികളിലും പ്രതിസ്നേഹം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയും അവിടുത്തെ കരുണാർദ്രമായ സ്നേഹവും തുറവോടെ ഹൃദയങ്ങളിൽ ആവുന്നത്ര സ്വീകരിക്കുന്നവരിലാണ് പ്രതിസ്നേഹത്തിൻ്റെ പ്രക്രിയ സംഭവിക്കുന്നത്. അങ്ങനെ മാനസികമായും വൈകാരികമായും നാം ദൈവത്തെപ്പോലെ, ക്രിസ്തുവിനെപ്പോലെ അയൽക്കാരനെയും നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. അങ്ങനെ നാം വിളിക്കപ്പെട്ടവരാണ്, അതിനായി വിളിക്കപ്പെട്ടവരാണ്.
ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന സ്നേഹമാണ്
നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും എളിയവരായ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത്. നിങ്ങളെയും എന്നെയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരേ സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് സകലരും. നിങ്ങളും ഞാനും നാം എല്ലാവരും ആരെയും നാം നമ്മുടെ സ്നേഹക്കൂട്ടായ്മയിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കരുത്. വിശിഷ്യ എളിയവരെ, കൂട്ടത്തിൽ പാവങ്ങളെയും രോഗികളെയും വാർദ്ധക്യത്തിലെത്തിയവരെയും വൈകല്യങ്ങളുള്ളവരെയും തള്ളിക്കളയുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിച്ചെറിയൽ സംസ്കാരം,
A culture of waste,
ഇന്ന് വളർന്നു വരുന്നുണ്ട്. അതിനെതിരെ ഒരു കൂട്ടായ്മയുടെ സംസ്കൃതി, ഒരു സാഹോദര്യത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കേണ്ടത്
അനിവാര്യമാണെന്നതും ഇന്ന് സുവിശേഷം നൽകുന്ന വെളിച്ചമാണ്.
പീഡനങ്ങൾ പൂർവാധികം വർദ്ധിച്ചു വരുന്ന കാലയളവിലും ക്രിസ്തു നമ്മെ വിളിക്കുന്നു. അവിടുത്തോട് സാരൂപ്യപ്പെട്ട് നമ്മുടെ ജീവിതങ്ങൾ വിശ്വസ്തതയോടെ സ്നേഹത്തിൽ സമർപ്പിക്കാൻ അവിടുന്ന് വിളിക്കുന്നു, ക്ഷണിക്കുന്നു. പ്രതിസന്ധികളിലും ശത്രുതയില്ലാത്ത സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും സമർപ്പണത്തിലേക്കാണ്, വിശ്വസ്തതയുള്ള വിശ്വാസ ജീവിതത്തിലേക്കാണ് അവിടുന്ന് വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. ക്രിസ്തു നമ്മോടുകൂടെയുണ്ട്, നമ്മുടെ ചാരത്തുണ്ട്, ഭയപ്പെടാതെ മുന്നേറാം. വിശ്വാസ ജീവിതത്തിലും ക്രിസ്തു സാക്ഷ്യത്തിലും നമ്മുടെ വ്യക്തിപരമായ വിജയമോ നേട്ടമോ കണക്കാക്കാതെ ക്രിസ്തുവിനോടുള്ള അവിടുത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കാം. അനുദിന ജീവിതക്കുരിശുകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണിത്. അത് നമ്മുടെ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ജീവിത മേഖലകളിലേക്കുമുള്ള തിരിച്ചുപോകലാണ്. വിളിച്ചവൻ ചാരത്തുണ്ട്, നമ്മെ നയിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, തൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മിൽ സമൃദ്ധമായി ചൊരിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ഇനിയും പതറാതെ മുന്നേറാം, മുന്നോട്ടു പോകാം. ഈ ഗാനം ആലപിച്ചത് മനീഷയാണ്. രചന ഫാദർ തദേവസ് അരവിന്ദത്ത്. സംഗീതം ഹെക്ടർ ലൂയിസ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.